ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ കേന്ദ്രബിന്ദുവാണ് വടക്കുകിഴക്കൻ മേഖലയെന്നും തെക്കുകിഴക്കൻ ഏഷ്യയുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന കവാടമായി മേഖല മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഓൺലൈനായി ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്ത് അസംസ്കൃത എണ്ണ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ കേന്ദ്രബിന്ദുവാണ് വടക്കുകിഴക്കൻ മേഖലയെന്നും ഇന്ത്യയെ തെക്കുകിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കവാടമായി മേഖല മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് അസമിലെ സിൽച്ചറിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സിൽച്ചറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 22,864 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന സിൽച്ചർ അതിവേഗ ഇടനാഴി, ടൗൺ ഫ്ലൈഓവർ, പഥാർഖണ്ഡി കാർഷിക കോളേജ് എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 420 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദേശീയപാത പദ്ധതികൾ, ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിലെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ സൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. ഇത് സംബന്ധിച്ച് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ നിവേദനം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കേന്ദ്ര സർക്കാർ നിരന്തരം ആശയവിനിമയം നടത്തുമെന്നും ദുർബല വിഭാഗങ്ങൾക്ക് അർഹമായ ശ്രദ്ധ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്നും ചേരും. വൈകുന്നേരം 7 മണിക്ക് ഓൺലൈനായാണ് യോഗം. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ സിനിമാ നയം, പട്ടയഭൂമി ഉപയോഗം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ആരോഗ്യരംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ആർദ്രം പദ്ധതിയിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാനായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ഇരിവേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നബാർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ശബരിമലയിൽ വിശ്വാസികളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും ഒപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയായിരിക്കണം അത് സംബന്ധിച്ച അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതെന്നുള്ള അഭിപ്രായം 2007 സുപ്രീംകോടതി മുമ്പാകെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കും. എല്ലാ കാലത്തും വിശ്വാസികളുടെ താൽപര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടായിരിക്കും ഗവൺമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും പറയും.
മീനമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
ഇന്ന് വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18 പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകരുന്നതോടെ 18 പടി കയറി ദർശനം നടത്താൻ തീർത്ഥാടകർക്ക് സാധിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. മീനം 1 നാളെ രാവിലെ 5 നട തുറന്നാൽ പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുന്ന 19 രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി. ഇന്ത്യ ഇറാന്റെ സുഹൃത്താണെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാൻ അംബാസഡർ വ്യക്തമാക്കി. മേഖലയിലെ സമാന താൽപര്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇറാനുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ റിഫൈനറികളും 100% ശേഷിയിൽ പ്രവർത്തിച്ചു വരികയാണെന്നും അസംസ്കൃത എണ്ണ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും കേന്ദ്ര സർക്കാർ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന PNG CNG വിതരണം തടസ്സരഹിതമായി നടന്നുവരുന്നു. LPG സംബന്ധിച്ച് ആശങ്കകളുണ്ടെങ്കിലും 25,000 വിതരണക്കാരിൽ ആരും സ്റ്റോക്ക് തീർന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിദിനം 50,00,000 സിലിണ്ടറുകൾ വിതരണം ചെയ്തു വരുന്നു. അഭ്യൂഹങ്ങൾ വിശ്വസിച്ച് അധിക സംഭരണത്തിന് മുതിരരുതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിൽ കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന നടത്തിയ LPG പമ്പുടമയെ പോലീസ് വിളിപ്പിച്ചു. കോട്ടുക്കര LPG പമ്പിൽ നിന്നാണ് വീടുകൾക്കും ഹോട്ടലുകൾക്കും ഗ്യാസ് നൽകിയത്. 2,000 രൂപ നിരക്കിൽ 1,000-ൽ അധികം പേർക്ക് സിലിണ്ടർ നിറച്ചു നൽകുകയായിരുന്നു. വാഹനങ്ങൾക്ക് നിറയ്ക്കാൻ മാത്രമാണ് ഇവിടെ അനുമതിയുള്ളത്. LPG ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്രം കൃത്യമായ ഇടപെടൽ നടത്തുന്നതായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നതായും അത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായും ജില്ലാ കളക്ടറുമായും ചർച്ച നടത്തിയെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോസ്റ്റലുകളിലും ആശുപത്രികളിലും ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് ഭക്ഷണ വിതരണം ഉറപ്പാക്കുമെന്നും തിരുവനന്തപുരം മേയർ അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന മീറ്റ് പോയിന്റ് ടേക്ക് എവേ കൌണ്ടറുകൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം രാവിലെ കൊഴിഞ്ഞാമ്പാറ കരുവപ്പാറയിൽ നടന്നു. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
കുടുംബശ്രീ സംരംഭകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച പദ്ധതിയാണ് മീറ്റ് പോയിന്റ് ടേക്ക് എവേ കൌണ്ടറുകൾ. ഒരേ മാതൃകയിലും ഗുണനിലവാരത്തിലും സ്വാദിഷ്ടമായ ഭക്ഷണം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഘുഭക്ഷണം, ലഘു ചിക്കൻ വിഭവങ്ങൾ തുടങ്ങിയവയാണ് കൌണ്ടർ വഴി ലഭ്യമാക്കുക. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ കൌണ്ടറുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കൊഴിഞ്ഞാമ്പാറയിൽ ആദ്യഘട്ട ഉദ്ഘാടനം നടന്നത്.
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ 5 വർഷത്തിനിടെ റെക്കോർഡ് വർധനവെന്ന് മന്ത്രി ആർ ബിന്ദു. 3,50,000 വിദ്യാർത്ഥികൾ 5 വർഷത്തിനിടെ കൂടിയതായി ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മൊത്തം പ്രവേശന അനുപാതം 30-ൽ നിന്ന് 41 വർദ്ധിച്ചു. ഉന്നത പഠനത്തിന് അപേക്ഷിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കുതിച്ചുചാട്ടമുണ്ടായതായി മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവം സമാപനത്തിലേക്ക് നീങ്ങുന്നു. ഇന്നാണ് പ്രസിദ്ധമായ നാടകശാല സദ്യ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 9-ാം ഉത്സവദിന ചടങ്ങുകൾ പ്രസിദ്ധമാണ്. നാടകശാല സദ്യയുടെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. തൂശനെല്ലാം നിരത്തി, വിഭവങ്ങളെല്ലാം വിളമ്പി, വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങിത്തുടങ്ങി. 500 പേർക്കാണ് ഇക്കൊല്ലം സദ്യ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5-ഉം 6:30 വേലകളിയും നടക്കും. രാത്രി 12 പള്ളിവേട്ട നടക്കുന്നത്. ഇക്കൊല്ലത്തെ ഉത്സവം നാളെ സമാപിക്കും.
ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മത്സരം. 7:30 നടക്കുന്ന 2 മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. FIH ഹോക്കി വേൾഡ് കപ്പ് ക്വാളിഫയർ ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകുന്നേരം 7:30 ഹൈദരാബാദിലെ GMC ബാലയോഗി ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരുവനന്തപുരം വാമനപുരം മണ്ഡലത്തിലെ ആനാട്, നന്ദിയോട്, കുറുപുഴ, പാലോട് പഞ്ചായത്തുകൾക്ക് വേണ്ടി പൂർത്തിയാക്കിയ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. പാലോട്, നന്ദിയോട് വൈകിട്ട് 4 പരിപാടി. പമ്പ് ഹൌസ്, ജലശുദ്ധീകരണശാലകൾ, ജലസംഭരണികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37°C വരെയും കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36°C വരെയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് വടക്കുകിഴക്കൻ മേഖലയെന്നും തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന കവാടമായി മേഖല മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് വൈകുന്നേരം 7 ഓൺലൈനായി ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്ത് അസംസ്കൃത എണ്ണ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.